ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും പ്രചാരണം അവസാന ലാപ്പിൽ. നാളെ കൊട്ടിക്കലാശം, വോട്ടെടുപ്പ് ബുധനാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പ്രചാരണം ഊർജ്ജിതം. സംസ്ഥാനത്ത് സീപ്ലെയിൻ സർവീസിന് നാളെ തുടക്കം. പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര താരം ഡൽഹി ഗണേഷ് അന്തരിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുന്നേറ്റം തുടർന്ന് തിരുവനന്തപുരം. കോഴിക്കോട്ട് കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ കാലിക്കറ്റ് എഫ് സി ഇന്ന് ഫൂർസ കൊച്ചിയെ നേരിടും. വാർത്തകൾ വിശദമായി. ബുധനാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നു. ഈ മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് 5 അവസാനിക്കും. മറ്റന്നാൾ നിശബ്ദ പ്രചാരണമാണ്. അവസാനവട്ട പ്രചാരണത്തിന്റെ തിരക്കിലാണ് വയനാട് ചേലക്കര മണ്ഡലങ്ങളിലെ മുന്നണി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും. കൽപ്പാത്തി രഥോത്സവത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് 20 നീട്ടിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 18 കൊട്ടിക്കലാശം. ഈ മാസം 23 മൂന്ന് മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം കൊഴുപ്പിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി ഇന്നും രാഹുൽഗാന്ധി നാളെയും എത്തിച്ചേരും. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയുടെ പ്രചാരണം മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിലും എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യഹരിദാസിന്റെ പ്രചാരണം ഇന്ന് തിരുവമ്പാടി മണ്ഡലത്തിലുമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ്.
മൂന്നാംഘട്ട പ്രചാരണത്തിനായി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി അല്പസമയത്തിനകം മാനന്തവാടിയിലെത്തും. മണ്ഡലത്തിലെ വിവിധ കോർണർ യോഗങ്ങളിൽ പ്രിയങ്ക പ്രസംഗിക്കും. കൊട്ടിക്കലാശത്തിന് ആവേശം പകരാനായി നാളെ രാഹുൽ ഗാന്ധിയും ജില്ലയിലെത്തും. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ പ്രചാരണം ഇന്ന് മാനന്തവാടി മണ്ഡലത്തിലാണ്. രാവിലെ തിരുനെല്ലി പഞ്ചായത്തിലെ അപ്പപ്പാറയിൽ നിന്നും ആരംഭിച്ച പ്രചാരണം വൈകിട്ട് 4 മൈലിൽ സമാപിക്കും. 3 മന്ത്രിമാർ ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് പ്രചാരണം കൊഴുപ്പിക്കുന്നത്. എൻ ഡി എഫ് സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണം ഇന്ന് തിരുവമ്പാടി മണ്ഡലത്തിലാണ്. രാവിലെ അടിവാരത്തു നിന്നും ആരംഭിച്ച പ്രചാരണം വൈകിട്ട് മുക്കത്ത് സമാപിക്കും. നവ്യഹരദാസിന്റെ പ്രചാരണത്തിനായി ഇന്നലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും മണ്ഡലത്തിൽ എത്തിയിരുന്നു.
മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചാരണത്തിനായി ഇന്ന് പാലക്കാട്ടെത്തും. വൈകിട്ട് 5 മേപ്പറമ്പിലെ യു ഡി എഫ് കൺവെൻഷനിൽ അദ്ദേഹം പ്രസംഗിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചാരണം രാവിലെ ബുള്ളറ്റ് ബൈക്ക് റാലിയോടെ കോട്ടമൈതാനത്ത് നിന്ന് ആരംഭിച്ചു. എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചാരണത്തിനായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും പാലക്കാട്ടെത്തും. സ്ഥാനാർത്ഥിയുടെ വികസന രേഖ വൈകിട്ട് അദ്ദേഹം പ്രകാശനം ചെയ്യും. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും മണ്ഡല പര്യടനത്തിൽ സജീവം. എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിന്റെ പ്രചാരണം രാവിലെ തുടങ്ങി. നഗരപ്രദേശങ്ങളിലാണ് സരിന്റെ പര്യടനം. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ മുതിർന്ന മുന്നണി നേതാക്കൾ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രചാരണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കെ ചേലക്കര മണ്ഡലത്തിൽ മുൻനിര നേതാക്കളെല്ലാം തന്നെ പ്രചാരണത്തിന് എത്തിക്കഴിഞ്ഞു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനഘട്ട പ്രചാരണത്തിനെത്തി. യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ മണ്ഡല പര്യടനം അവസാനഘട്ടത്തിലാണ്. എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തുന്നത്. സിപിഐഎമ്മിന്റെ ചരിത്രത്തിലെ അവസാന മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പാലക്കാട്ട് പെട്ടിവിവാദമുണ്ടാക്കിയ സിപിഐഎം അത് വലിച്ചെറിഞ്ഞ് ഓടുന്ന കാഴ്ച പരിഹാസ്യമാണെന്നും സതീശൻ പാലക്കാട്ട് പറഞ്ഞു. സംസ്ഥാനത്തെവിടെയും കുടിയൊഴിപ്പിക്കൽ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. മുനമ്പത്ത് ബി ജെ പി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പാലക്കാട് കുറ്റപ്പെടുത്തി. പാലക്കാട്ടെ കള്ളപ്പണ വിവാദത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നാണ് പാർട്ടി നിലപാടെന്നും കേസ് രജിസ്റ്റർ ചെയ്തോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ടെന്നും കോൺഗ്രസും ബി ജെ പിയും കള്ളപ്പണം ഉപയോഗിക്കുന്നുണ്ടെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു. മതാടിസ്ഥാനത്തിൽ ജനതയെ വിഭജിക്കുന്നവരിൽ നിന്നും ഇന്ത്യയെ തിരിച്ചുപിടിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് പറഞ്ഞു. ഇന്ത്യ എന്ന ആശയത്തെ കേന്ദ്രീകരിച്ച് കൽപ്പറ്റയിൽ യു ഡി എഫ് അഭിഭാഷക സംഘടനകൾ സംഘടിപ്പിച്ച പ്രൊഫഷണൽ മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ വിവിധ പാർട്ടികൾ പ്രചാരണം സജീവമാക്കി. ബി ജെ പിയുടെ പ്രകടന പത്രിക കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മഹാവികാസ് അഘാഡിയിലെ പ്രകടന പത്രിക കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ന് മുംബൈയിൽ പുറത്തിറക്കും. എൻ സി പി, ശിവസേന എന്നീ പാർട്ടികളും പ്രചാരണം ഊർജ്ജിതമാക്കി. ജാർഖണ്ഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് ബുധനാഴ്ച നടക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബൊക്കോറോയിലും ഗർവായിലും 2 റാലികളെ അഭിസംബോധന ചെയ്യും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ വിവിധ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഊർജ്ജം പകർന്ന് സീപ്ലെയിൻ സർവീസിന് നാളെ തുടക്കം. 9 പേരെ വഹിക്കാവുന്ന വിമാന സർവീസ് നാളെ രാവിലെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബോൾഗാട്ടി മറീനയിൽ നടക്കുന്ന ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് മാട്ടുപെട്ടി ജലാശയത്തിൽ ഇറങ്ങുന്ന വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ തിരികെയെത്തി ഇന്ധനം നിറച്ച ശേഷം അഗത്തിയിലേക്ക് പോകും. സീപ്ലെയിനിന്റെ പരീക്ഷണ പറക്കലുമായി ബന്ധപ്പെട്ട് കൊച്ചി ബോൾഗാട്ടി മറീനയിലും പരിസരത്തും ബോട്ടുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി എറണാകുളം ജില്ലാ കലക്ടർ എൻ എസ് കെ ഉമേഷ് അറിയിച്ചു. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ഇന്ന് പദവിയിൽ നിന്ന് വിരമിക്കും. 2022 നവംബറിലാണ് ഡിവൈ ചന്ദ്രചൂഡ് ചുമതലയേറ്റത്. പിൻഗാമിയായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നാളെ ചുമതലയേൽക്കും. ഇന്ന് ലോക രോഗപ്രതിരോധ ദിനം. വാക്സിനേഷൻ എടുക്കുന്നതിന്റെ ഗുണങ്ങളെക്കുറിച്ചും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് എങ്ങനെ രോഗങ്ങളെ തടയാമെന്നതിനെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്രതാരം ഡൽഹി ഗണേഷ് ചെന്നൈയിൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 400-ലേറെ സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ദേവാസുരം, കൊച്ചി രാജാവ്, കാലാപാനി, പോക്കിരി രാജ തുടങ്ങിയ മലയാള ചിത്രങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നടനായിരുന്നു ഡൽഹി ഗണേഷ്. ഇന്ത്യൻ വ്യോമസേനയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് ചെന്നൈയിൽ നടത്തും. ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമായ ഗോവ ചലച്ചിത്രമേളയ്ക്ക് ഈ മാസം 21 തിരിതെളിയും. ഗോവ പഞ്ചിമിലെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കലാ അക്കാദമിയാണ് മേളയുടെ പ്രധാന കേന്ദ്രമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. കൊച്ചിയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 223 സ്വർണവും 148 വെള്ളിയും 161 വെങ്കലവുമായി 1905 പോയിന്റോടെ തിരുവനന്തപുരം ഏറെ മുന്നിൽ. തൃശൂർ 74 സ്വർണവും 64 വെള്ളിയും 93 വെങ്കലവുമായി 780 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തും 59 സ്വർണവും 74 വെള്ളിയും 126 വെങ്കലവുമായി 717 പോയിന്റ് നേടിയ മലപ്പുറം മൂന്നാം സ്ഥാനത്തുമാണ്. അത്ലറ്റിക്സ് വിഭാഗത്തിൽ 62 ഇനങ്ങൾ പിന്നിട്ടപ്പോൾ 17 സ്വർണവും 17 വെള്ളിയും 14 വെങ്കലവുമായി മലപ്പുറം ജില്ല കുതിപ്പ് തുടരുന്നു. 110 പോയിന്റോടെ പാലക്കാട് രണ്ടാം സ്ഥാനത്തും 49 പോയിന്റോടെ എറണാകുളം മൂന്നാം സ്ഥാനത്തുമാണ്. നാവികസേനയുടെ നേതൃത്വത്തിൽ നടന്ന മൂന്നാമത് തിൻ ക്യൂ 2024 ക്വിസ് മത്സരത്തിൽ ജയ്പൂർ ജയശ്രീ പെരിവാൾ ഹൈസ്കൂൾ ജേതാക്കളായി. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലായിരുന്നു ഫൈനൽ മത്സരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
രാജ്യത്തെ 12,600 സ്കൂളുകളാണ് വിവിധ ഘട്ടങ്ങളിലായി നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്. 8 ടീമുകളാണ് ഫൈനലിലെത്തിയത്. ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാദമി നളന്ദ ബ്ലോക്കിൽ നടന്ന ഗ്രാൻഡ് ഫിനാലെയിൽ ചെന്നൈ ബി വി ഭവൻ വിദ്യാശ്രമം റണ്ണറപ്പായി. പുരോഗതിയുടെയും വികസിത ഭാരത ദർശനത്തിന്റെയും ആഘോഷമായാണ് തിങ്ക് യു 2024 എന്ന പേരുള്ള ക്വിസ് മത്സരം നടത്തിവരുന്നത്. രാജ്യത്തെ ഏറ്റവും തിളക്കമാർന്ന മത്സരങ്ങളിലൊന്നായി ഇതിനെ വിലയിരുത്തുന്നു. അസാധാരണമായ കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു മത്സരാർത്ഥികൾ ഓരോ ഘട്ടവും കടന്നു മുന്നേറിയത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, നേവി വെൽഫെയർ ആന്റ് വെൽനസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീമതി ശശി ത്രിപാഠി എന്നിവർ വിജയികളെയും സ്കൂളുകളെയും അനുമോദിച്ചു.
കോഴിക്കോട്ട് കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ കാലിക്കറ്റ് എഫ് സി രാത്രി 8 ഫോഴ്സ കൊച്ചിയെ നേരിടും. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ആകാശവാണി പ്രതിനിധി എം സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
32 കളികളിൽ നിന്നായി 81 ഗോളുകളും നിറയെ താരങ്ങളും പിറന്ന പ്രഥമ സൂപ്പർ ലീഗ് കേരള കിരീടത്തിൽ പതിയുന്ന മുത്തം ആരുടേതാകും? കാലിക്കറ്റോ കൊച്ചിയോ? പ്രവചനങ്ങൾക്കെല്ലാം അതീതമാണ് ടീമുകളുടെ നിലവിലെ ഫോം. ടൂർണമെന്റിലെ മൊത്തത്തിലെ പ്രകടനവും ഗോളടി മികവും നോക്കിയാൽ കാലിക്കറ്റ് എഫ് സിക്കാണ് ചെറിയൊരു മേൽക്കൈയെങ്കിലും ഫോഴ്സ കൊച്ചി സെമി ഫൈനലിന്റെ രണ്ടാം പകുതിയിൽ പുറത്തെടുത്ത മിന്നും പ്രകടനം അവരുടെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. കാലിക്കറ്റ് എഫ് സി 20 ഗോളടിച്ചപ്പോൾ 10 മാത്രമാണ് വഴങ്ങിയത്. ഹേതി മുന്നേറ്റക്കാരൻ കർവൻസ് ബെൽഫോർട്ട്, മലയാളി മധ്യനിരക്കാരൻ ഗനി അഹമ്മദ് നിഗം എന്നിവരാണ് കുന്തമുനകൾ. സെമിയിൽ തിരുവനന്തപുരം കൊമ്പൻസിനെ 2-1 മറികടന്നു. ഫോഴ്സ കൊച്ചി ആകട്ടെ 12 തവണ എതിർവല നിറച്ചപ്പോൾ വഴങ്ങിയത് 8 മാത്രം. ബ്രസീൽ മുന്നേറ്റക്കാരൻ ദോറിയൽട്ടൻ ഗോമസാണ് തുരുപ്പുചീട്ട്. 7 ഗോളുകളുമായി ടൂർണമെന്റിൽ അദ്ദേഹം ഒന്നാമനാണ്. ഇനി കാത്തിരിപ്പാണ്. 1 കോടി രൂപയും 8 കിലോ വെള്ളി തീർത്ത സഹോ എന്ന ആനക്കപ്പും ആർക്കു സ്വന്തമെന്നറിയാം.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം വൈകിട്ട് 7:30 ജോഹന്നാസ്ബർഗിലെ സെന്റ് ജോർജ് പാർക്കിൽ നടക്കും. ആദ്യ മത്സരത്തിൽ 61 റൺസിന്റെ ആധികാരിക ജയം നേടിയ ആത്മവിശ്വാസവുമായാണ് ടീം ഇന്ത്യ മത്സരത്തിനിറങ്ങുന്നത്. കണ്ണൂർ ജില്ലാ ജിംനാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് തലശ്ശേരി സായി സെന്ററിൽ നടക്കും. 12 പരം വിഭാഗങ്ങളിലായി 100 ജിംനാസ്റ്റുകൾ മത്സരിക്കും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും പ്രചാരണം അവസാന ലാപ്പിൽ. നാളെ കുട്ടികലാശം, വോട്ടെടുപ്പ് ബുധനാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പ്രചാരണം ഊർജിതം. സംസ്ഥാനത്ത് സീപ്ലെയിൻ സർവീസിന് നാളെ തുടക്കം. പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര താരം ഡെല്ലി ഗണേഷ് അന്തരിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുന്നേറ്റം തുടർന്ന് തിരുവനന്തപുരം. കോഴിക്കോട് കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ കലാശ പോരാട്ടത്തിൽ കാലിക്കറ്റ് എഫ് സി ഇന്ന് ഫോഴ്സ കൊച്ചിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.